الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان يريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഉറപ്പിക്കുകയാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതകളെ സംബന്ധിച്ചായിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് രണ്ട് രൂപത്തിലുള്ള കടമകളാണ്, ബാധ്യതകളാണ് നമുക്ക് മക്കളോട് നിർവഹിക്കാനുള്ളത്. ഒന്ന്, ജനിക്കുന്നതിൻ്റെ മുമ്പ്, അതേപോലെ തന്നെ ജനനത്തിന് ശേഷം അവർക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ. ഇതിൽ ഒന്നാമത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജനിക്കുന്നതിൻ്റെ മുമ്പ് നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, നല്ല ഒരു സന്താനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. രണ്ടാമത്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നല്ലൊരു മാതാവിനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക, നല്ലൊരു പിതാവിനെ നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. മൂന്നാമത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ജിമാഇന്റെ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ആ ദുആ ചൊല്ലുകയും ചെയ്യുക. എന്തുകൊണ്ട്? അതിന്റെ വിശദീകരണങ്ങളിൽ പറഞ്ഞു, എല്ലാ അർത്ഥത്തിലും കുട്ടികൾക്കുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ആ ദുആ. ഷെയ്ത്താനിന്റെ ഷറിൽ നിന്നുള്ള സലാമത്താണ് ആ ദുആ. അതിന്റെ വിശദീകരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ജനിക്കുന്നതിന്റെ മുമ്പ് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇനി ഈ മൂന്നെണ്ണം മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതല്ലാത്ത ചിലതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ജനിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട, കുട്ടികൾ ജനിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഇതിൽ ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അതെല്ലാം കൂടി ഒരു ക്ലാസ്സിൽ വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാല്ലാ, അള്ളാഹുവിന്റെ തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് മനസ്സിലാക്കാം, അതാണ് നല്ലത്. ഇത് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് നമുക്ക് തീർക്കാം. ഒറ്റടിക്ക് അക്കൈക്കത്ത് അത് സുന്നത്താണ്, മുട്ടിക്കളയല് അത് അതിന്റെ രീതി ഇന്നതാണ്, പേരിടല് നമുക്ക് ഒറ്റ ക്ലാസ് കൊണ്ട് ഒന്നോ രണ്ടോ ക്ലാസ് കൊണ്ട് വേണമെങ്കിൽ തീർക്കാം. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. കാരണം ഇതിലെ ഓരോ വിഷയങ്ങളും, ഇപ്പൊ മുടി കളയുന്നത് അത് പെൺകുട്ടികൾക്ക് കളയണോ കളയണ്ടേ, അതേപോലെ തന്നെ അക്കൈക്കത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങള്, അത് ആടിനെ മാത്രമാണോ അറക്കാൻ അനുവദിച്ചിട്ടുള്ളത്, അതല്ലാത്ത മൃഗങ്ങൾ അറക്കാൻ പാടുണ്ടോ അല്ലേ? അങ്ങനെ കുറെ വിഷയങ്ങൾ നമ്മുടെ മനസ്സുകളിൽ സംശയങ്ങളുള്ളതും നമ്മൾ പഠിക്കേണ്ടതുമായ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നത് കൊണ്ട് തന്നെ ഒറ്റയടിക്ക് ക്ലാസ് തീർക്കുക എന്നുള്ളത് നമ്മൾ ലക്ഷ്യം വെക്കുന്നില്ല. മറിച്ച് നമ്മൾ ജമ്മും കസറും വിശദീകരിച്ചതുപോലെ ഇത് മനസ്സിലാക്കി പോവുക, അതാണ് നമുക്ക് നല്ലത്. കാര്യങ്ങൾ മനസ്സിലാക്കാനും വിഷയങ്ങൾ പഠിക്കുവാനും നമുക്ക് നല്ലത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജനിച്ചതിന് ശേഷം നമുക്ക് ആദ്യമായി ചെയ്യാനുള്ളത്, ഒന്ന്, ഒരു സന്താനത്തെ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ കൊടുക്കുക എന്നുള്ളതാണ്, ശുക്ർ കാണിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം സന്താനത്തെ കൊടുക്കുക എന്നുള്ളത്, സന്താനത്തെ നൽകുക എന്നുള്ളത് അത് അള്ളാഹുവിന്റെ മാത്രം കഴിവിൽപ്പെട്ട ഒരു കാര്യമാണ്. വല്ലാത്തൊരു മനുഷ്യന് ലഭിക്കപ്പെടുന്ന നിഅമത്തുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അക്ബറു നിഅമില്ലാഹി തആല, അല്ലെങ്കിൽ അഫ്ളലു നിഅമി, ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തു കൊടുക്കുന്ന നിഅമത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും വലുത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് മക്കളെ കിട്ടുക എന്നുള്ളത്. അത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ള ഒരു തേട്ടമാണ്. എന്തെല്ലാം മനുഷ്യന്മാർ ചെയ്യുന്നു, അള്ളാഹു അനുവദിക്കാത്ത മാർഗങ്ങളിലൂടെ പോലും സന്താനങ്ങളില്ലാത്ത ആളുകൾ നിഷിദ്ധമായ മാർഗങ്ങൾ, ശിർക്കുപരമായ മാർഗങ്ങൾ പോലും ഇതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം ഇത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള ഒരു തേട്ടമാണ്, അവന്റെ ആഗ്രഹമാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന് അത് ആവശ്യമാണ്. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഅമത്താണ്. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ശൂറ 49 50-ാമത്തെ വചനത്തിൽ ഈ ആയത്ത് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ ഈ ഗ്രന്ഥത്തിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഏത് പെൺകുട്ടികൾ ജനിച്ചാൽ അതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആ ബാബിൽ അദ്ദേഹം, ഇൻഷാല്ലാ നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്, അദ്ദേഹം ഈ ആയത്തെടുത്തു കൊടുത്തിട്ടുണ്ട്. അതിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യം അത് അല്ലാഹുവിന് മാത്രമാണ്, അല്ലാഹുവിനാകുന്നു. യഖ്ലുഖുമായ ഷാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താണോ അത് അവൻ സൃഷ്ടിക്കുന്നു. ഈ ആയത്തിന് ഒരുപാട് ഷർഹുകളുണ്ട്. ഈ ലോകത്ത് നടക്കുന്ന എന്തും അത് അല്ലാഹുവിന്റെ മശീഅത്ത് അനുസരിച്ചിട്ടാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് എന്താണോ അത് അവൻ സൃഷ്ടിക്കുന്നു. യഹബുലിമൻ യഷാഉ ഇനാഥ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചു, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഈ ആയത്തിന്റെ പോയിന്റ് ശ്രദ്ധിച്ചോ, ലിമൻ യശാ, എല്ലാവർക്കും കൊടുക്കൂല, അതിനെത്ര ആഗ്രഹിച്ചിട്ടും കാര്യമുണ്ടാവില്ല, എത്ര പൂജിച്ചിട്ടും കാര്യമില്ല. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു ഇനാസ, പെൺകുട്ടികളെ കൊടുക്കുന്നു. അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ മശീഅത്ത് അനുസരിച്ചിട്ടാണ്, അല്ലാഹുവിന്റെ കഥാകഥ അനുസരിച്ചിട്ടാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പെൺകുട്ടികളെ കൊടുക്കുന്നു, അവർക്ക് ആൺകുട്ടികളെ കിട്ടില്ല. എത്ര ആഗ്രഹിച്ചിട്ടും ചിലപ്പോൾ നടന്നോളണമെന്നല്ല, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല. വയഹബു ലിമൻ യശാ വസ്ദുഖൂറ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കുന്നു. രണ്ടും അല്ലാഹുവിന്റെ തീരുമാനമാണ്. ചിലർക്ക് ആൺകുട്ടികൾ മാത്രമായിരിക്കും, എത്രയോ പേരുണ്ട് ഒരു പെൺകുട്ടിയെ കിട്ടണം, പെൺകുട്ടിയെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അല്ലാഹുവിന്റെ തീരുമാനം അവർക്ക് ആൺകുട്ടികൾ മാത്രം എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. അതേപോലെ തന്നെ പെൺകുട്ടികൾ മാത്രമല്ല, എത്രയോ ആളുകൾ, അതായിരിക്കും അവർക്ക് ബർക്കത്ത്. ഇന്നത്തെ ലോകം എന്നുള്ളത് വല്ലാത്തൊരു ലോകമാണ്. പെൺകുട്ടികൾ ജനിച്ചാൽ ആ ജാഹിലിയത്ത് കാലഘട്ടത്തിൽ എന്തായിരുന്നു സ്ഥിതി, അതിനേക്കാളും മോശമാണ്. അന്ന് ജനിക്കാനെങ്കിലും അനുവദിച്ചിരുന്നെങ്കിൽ ഇത് ജനിക്കുന്നതിന്റെ മുമ്പ് കൊല്ലുകയാണ്. ഈ ഹൈടെക് യുഗത്തിൽ അത് മറ്റൊരു സംഗതിയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറുണ്ട്. പക്ഷെ ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അതിന് നമ്മൾ കീഴ്പ്പെട്ടേ മതിയാവുള്ളൂ. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊടുക്കും. ഈ ആയത്തിൽ എന്തുമാത്രം ഷറാണ്! ചിലർക്ക് ആൺകുട്ടികൾ മാത്രം, ചിലർക്ക് പെൺകുട്ടികൾ മാത്രം കൊടുക്കുന്നു, ചിലർക്ക് യുസവ്വിജുഹും ദുക്റാനൻ വ ഇനാഥ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇടകലർത്തി കൊടുക്കുന്നു. ആൺകുട്ടികളുണ്ടാവും പെൺകുട്ടികളുണ്ടാവും, അതൊന്നും അവരുടെ കഴിവ് കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല, അതൊന്നുമല്ല. വയജ്അലു മൻ യശാഉ അഖീബ, ചിലര് പ്രസവിക്കുക തന്നെയല്ല, എത്ര ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ആളുകൾ ഈ ജാരത്തിലേക്കൊക്കെ പോകുന്നത്. അവിടെ പോയാലും കുട്ടിനെ കിട്ടും, ഇവിടെ പോയാലും സന്താന ലബ്ധി ഉണ്ടാകും, അതിന്റെ പരസ്യങ്ങളൊക്കെ പത്രത്തിൽ കാണാം. അതൊന്നും ഒരിക്കലും ഒരു മുഅഹിദിന് ചേർന്നതല്ല. ചില ആളുകളെ അള്ളാഹു എന്താക്കും? വയജ്അലു മൻ യശാഉ അഖീമ, മച്ചിയാക്കും, വന്തിയാക്കി തീർക്കും. അവർ പ്രസവിക്കൂല ചില പെണ്ണുങ്ങൾ, എന്ത് ചെയ്തിട്ടും കാര്യമല്ല. എത്ര ലക്ഷങ്ങൾ ചെലവാക്കി ചികിത്സിച്ചിട്ടും കാര്യമല്ല. അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. വയജ്അലു മൻ യശാഉ അഖീമ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വന്തിയാക്കി തീർക്കും, പ്രസവിക്കൂല. അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. ഇന്നഹു അലീമുൻ ഖദീർ, അള്ളാഹു അലീമാണ്, അള്ളാഹു ഖദീറാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു നിശ്ചയമുണ്ട്, അള്ളാഹുവിന്റെ ഒരു മശീഅത്തുണ്ട്. അതിനനുസരിച്ചിട്ടേ ഇത് നടക്കുള്ളൂ. ശൂറായിലെ 49:50 ആയത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വല്ലാത്തൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ കാണിക്കണം, അള്ളാഹുവിനെ സനാ ചെയ്യണം. ഇതൊക്കെ നമ്മൾ മറന്നു പോകാറാണ് പതിവുള്ളത്. അവന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷം അവനൊരു മകനെ കിട്ടുക, മകളെ കിട്ടുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നിഅമത്ത് അതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു, എന്തൊക്കെയാണ് ഈ മക്കൾക്കുള്ള കടമകൾ, മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ എന്തൊക്കെയാണ്? ആ ഒരു ചോദ്യത്തിന് അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, അദ്ദേഹത്തോട് ചോദിച്ചു, മാഹിയൽ ഉമൂറുല്ലത്തി യഫ്അലുഹൽ ഇൻസാൻ ഇദാ വുലിദ ലഹു മൗലൂദുൻ, ഒരു മനുഷ്യന് കുട്ടി ജനിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളാണ് അയാൾ ചെയ്യേണ്ടത്? ഇതിന്റെ ഓഡിയോ നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി, ഇദാ വുലിദ ലഹു മൗലൂദുൻ യഷ്കുറുല്ലാഹ്, ആദ്യം അദ്ദേഹം പറഞ്ഞു ഒരാൾക്കൊരു സന്താനം ജനിച്ചാൽ അവൻ അള്ളാഹുവിന് ശുക്ർ കാണിക്കട്ടെ, അള്ളാഹുവിന് ശുക്ർ കാണിക്കട്ടെ. വയഹ്മദുഹു വയസ്അലുഹുൽ മൗലൂദി അസ്സലാഹ, അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യട്ടെ, ആ കുട്ടി നന്നാവുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യട്ടെ. എന്നിട്ട് വേറെ കുറെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പേരിടണം, ഹഖീഖത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് യോജിച്ചത് നല്ലതാണ്, എന്ത്? അള്ളാഹു അവനൊരു സന്താനത്തെ പ്രദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന് ശുക്ർ കാണിക്കുക, അതിന് പ്രാധാന്യം കൊടുക്കുക, അള്ളാഹുവിന് ശുക്ർ കാണിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ അവരെ നല്ല കുട്ടികളാക്കി വളർത്താൻ, നല്ല രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യണം. കാരണം മക്കള് സന്താനങ്ങൾ എന്നുള്ളത് ഫിത്തിനയാണ്, അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കണം ആ മക്കൾ നന്നാകണേ. നേരത്തെ നമ്മൾ ആ പ്രാർത്ഥന ഉദ്ധരിച്ചല്ലോ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ, സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ദുആ, ഇബാദുർ റഹ്മാനിന്റെ ദുആ, അത് വിശദീകരിച്ചല്ലോ. അപ്പൊ അത് അള്ളാഹുവിനോട് ചോദിക്കണം. ഇതൊക്കെ കുട്ടികൾ ജനിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം ആയത്ത് ഉദ്ധരിച്ചു, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്തന, നിങ്ങളുടെ ധനവും നിങ്ങളുടെ മക്കളും നിങ്ങൾക്കുള്ള ഫിത്തനയാണ്. രണ്ട് കാര്യങ്ങളാ, ഒന്ന് പൈസ, ധനം, സമ്പത്ത്, രണ്ട് നിങ്ങളുടെ മക്കള്, അത് രണ്ടും നിങ്ങൾക്കുള്ള ഫിത്തനയാണ്. അതുകൊണ്ട് മക്കൾ നന്നാവാൻ അള്ളാഹിനോട് ചോദിക്കുക, മക്കളെ തന്നതിന്റെ പേരിൽ അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുക, അള്ളാഹുവിനെ ഹംദുകൾ അർപ്പിക്കുക, അള്ളാഹുവിനെ സ്തനാ ചെയ്യുക, അള്ളാഹുവിനെ പുകഴ്ത്തുക. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല, അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മക്കളെ കിട്ടി. ആ മക്കളെ കിട്ടിയ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് അള്ളാഹുവിനോട് അദ്ദേഹം ദുആ ചെയ്തു. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ദുആ എന്താ അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം ചെയ്യുന്ന ദുആ അള്ളാഹു അത് വിശുദ്ധ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അല്ലേ. അൽഹംദുലില്ലാഹില്ലദി വഹബലി അലൽ കിബരി, എനിക്ക് ഈ വാർദ്ധക്യത്തിൽ എനിക്ക് മക്കളെ നൽകിയ, എനിക്ക് സന്താനങ്ങളെ നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. വിശുദ്ധ ഖുർആനിൽ അതെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് 39-ാമത്തെ ആയത്താണ് സൂറത്ത് ഇബ്രാഹിം. അൽഹംദുലില്ലാ കണ്ടോ, അതാണ് ശുക്ർ കാണിക്കുന്നതിന്റെ ഒരു രൂപം, ശുക്ർ കാണിക്കുന്നതിന്റെ ഒരു രൂപം. അതേപോലെ തന്നെ സുജൂദ് ശുക്ർ, ശുക്റിന്റെ സുജൂദുണ്ട്. ആ ശുക്റിന്റെ സുജൂദ് ഏതെല്ലാം സന്ദർഭങ്ങളിൽ ചെയ്യാമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോ അതിലൊന്ന് പറഞ്ഞത് മക്കളെ ലഭിച്ചാൽ. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു നിയമത്ത് സന്തോഷം അതാണ്. ഹദീസിൽ വന്നതും അങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും സന്തോഷമുള്ള ഒരു കാര്യം അറിയിക്കപ്പെട്ടാൽ, അതേപോലെ തന്നെ സന്തോഷകരമായൊരു കാഴുണ്ടായാൽ അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ വന്നതാണ്. ഇതാണ് ശുക്റിന്റെ സുജൂദ്. ആ ഹദീസിൽ വന്നിട്ടുള്ളത് അബൂബക്കർ റളിയല്ലാഹു തആലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ജാഹു അംറു സുറൂറിൻ ഔ ബുശ്ശിറ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹത്തിന് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം വന്നാൽ, ഒരു വിവരം കിട്ടിയാൽ, ആ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ, ഖർറ സാജിദൻ ശാക്കിറൻ ലില്ലാ, അള്ളാഹുവിന് ശുക്ർ കാണിച്ചുകൊണ്ട് സുജൂദിൽ വീഴും. ഇതാണ് ശുക്റിന്റെ സുജൂദ്. അതിന്റെ ഷുറൂത്തുകൾ അതെങ്ങനെയാണ് അതൊക്കെ പണ്ഡിതന്മാർ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. തുർമുദി ഇബ്നു മാജ ഷെയ്ഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുള്ള ഹദീസാണ്. അപ്പൊ സന്തോഷകരമായൊരു കാര്യമുണ്ടായാൽ, അങ്ങനെയുള്ള വാർത്തകൾ അറിയിക്കപ്പെട്ടാൽ, അത്തരത്തിലുള്ള വാർത്തകൾ ലഭിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്യുമായിരുന്നു. കാരണം സുജൂദ് എന്നുള്ളത് ആ നന്ദിയുടെ അഫസാണ്, അങ്ങേയറ്റമാണ്. ഒരു മനുഷ്യന് നന്ദി കാണിക്കാവുന്നതിന്റെ രൂപത്തിന്റെ പ്രകടനത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ രീതിയാണ്, ആരാധനാ രീതിയാണ് സുജൂദ് എന്നുള്ളത്. അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ ഏറ്റവും എടുക്കുന്ന സന്ദർഭം അത് സുജൂദിലാണ്. ആ ശുക്റിന്റെ സുജൂദ് അത് വേറെ തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സന്ദർഭങ്ങൾ വിശദീകരിച്ചപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് പറഞ്ഞിട്ടുള്ളത് മക്കളെ കിട്ടിയാൽ. അപ്പൊ അത് നമുക്ക് ചെയ്യാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആ അൽഹംദുലില്ലാ, എന്താണ് അദ്ദേഹത്തിന്റെ ദുആ? അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മായില വൈസാഖ. ഈ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തിന് മക്കളുണ്ടായത് കുറെ കഴിഞ്ഞിട്ടാ അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തു. ആ ദുആകൾ നമ്മൾ ഉദ്ധരിച്ചു. എന്നിട്ടാ അള്ളാഹു മക്കളെ കൊടുത്തു. അതിന് അദ്ദേഹം അള്ളാഹുവിന് ശുക്ർ കാണിക്കാണ്, അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. എങ്ങനെയുള്ള അള്ളാഹു? അൽഹംദുലില്ലാ അല്ലദീ വഹബലി അലൽ കിബരി ഇസ്മായില വൈസാഖ, ഈ വയസ്സുകാലത്ത് ഈ വാർദ്ധക്യത്തിൽ എനിക്ക് ഇബ്രാഹിമിനെയും അല്ല ഇസ്മായിലിനെയും ഇസാഖിനെയും പ്രദാനം ചെയ്ത അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബീല സമീഉദ്ദുആ, അദ്ദേഹം പറയാണ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹു എന്റെ ദുആക്ക് അള്ളാഹു ഉത്തരം തന്നു. എന്റെ റബ്ബാരാണ്? എന്റെ റബ്ബ് സമീആണ്. എന്റെ റബ്ബ് സമീഉദ്ദുആ, ദുആ കേൾക്കുന്നവനാണ്. അത് അള്ളാഹുവിന്റെ മാത്രം. കുട്ടികളെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രം, കുട്ടികളെ തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രം. വേറെ ആരിൽ നിന്നും അത് പ്രതീക്ഷിക്കണ്ട, വേറെ ആരോടും അതിനു വേണ്ടി ദുആ ചെയ്യണ്ട. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നു, അള്ളാഹുവേ ഞാൻ നിന്നോട് ദുആ ചെയ്തു, എനിക്ക് നീ അതിന് ഉത്തരം നൽകി. അൽഹംദുലില്ലാ ഇന്നക റബ്ബി ലസ്സമീഉദ്ദുആ. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ, അതേപോലെ തന്നെ എന്റെ സന്തതികളെ നിസ്കാരം നിലനിർത്തുന്നവരാക്കി തീർക്കണേ. അത് വേറൊരു വിഷയത്തിൽ ബന്ധപ്പെട്ടതാണ്. ആ ദുആ അദ്ദേഹം അങ്ങനെ തുറന്നു പോകുന്നുണ്ട്. ഇബ്രാഹിമിലെ 39-ാമത്തെ ആയത്തില് നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോ ഇതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞത്. മക്കളെ കിട്ടിയാല് അള്ളാഹുവിന്റെ നിയമത്താണ്. അത് നമുക്ക് മറ്റുള്ളവരോട് പറയാം. നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിയമത്തുകൾ അത് നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാം. അമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, കള്ള ചെയ്തിട്ടുള്ള അനുഗ്രഹം ഉണ്ട് അത് എടുത്തു പറഞ്ഞോ, അതിന് വിരോധമല്ല. അത് ഒരു ഫഖറിന്റെ രീതിയിലേക്ക് കിബറിന്റെ രൂപത്തിലേക്ക് അത് പോകാൻ പാടില്ല. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് ചെയ്തു, അള്ളാഹുവിന് ഹംദ് കൊടുത്തു, അതേപോലെ തന്നെ ശുക്റിന്റെ സുജൂദ് അത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മളൊക്കെ എന്താ ചോദിച്ചാല് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാല് അൽഹംദുലില്ല എന്ന് പറയുന്നതിന് പകരം ആദ്യത്തെ ചോദ്യം ആണാണോ പെണ്ണാണോ എന്നുള്ളതാണ്. പെണ്ണാണെന്ന് പറഞ്ഞാൽ മുഖം കെട്ട് കറക്കും ചില ആൾക്കാരിൽ. എത്രയോ മനുഷ്യന്മാരെ എനിക്കറിയാം ഏത് പെൺകുട്ടികൾ ഉണ്ടായിട്ട് അതിലൂടെ അവരുടെ എല്ലാം നന്നായ ദുനിയാവും ആഖിറവും നന്നായ എത്രയോ കുടുംബങ്ങൾ നമുക്കറിയാം. അത് അല്ലാഹുവിന്റെ ഒരു വർക്കത്താണ് പെൺകുട്ടികൾ എന്നുള്ളത്. നാളെ നരകത്തിൽ ഒരു ഹിജാബായിട്ട് ഈ സ്ത്രീകൾ ഈ പെൺകുട്ടികൾ ഉണ്ടാവും എന്നുള്ളത് ഹദീസുകൾ വന്നതാണ്. നമ്മുടെ വിഷയത്തിൽ അത് വരുന്നുണ്ട്. അൽഹംദുലില്ല എന്ന് പറയില്ല, ആണാണോ പെണ്ണാണോ എന്നുള്ളത് ആദ്യം ചോദിക്കുക. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അതിന്റെ വിശദീകരണം പറയാൻ സമയമല്ല. ഒരു കുട്ടി ജനിച്ചാൽ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ചോദിക്കൂല എന്നുള്ളതാ. കുട്ടിക്ക് വല്ല കേടുണ്ടോ എന്നുള്ളത് ചോദിക്കും. കുട്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ശരിയായ കോലത്തിൽ തന്നെയാണോ, കുട്ടിക്ക് വല്ല നമ്മുടെ നാട്ടിൽ പറയും കോർങ്ങേട് വല്ല അംഗവൈകല്യം ഉണ്ടോ എന്നുള്ളത് ചോദിക്കും എന്നുള്ളത്. ആണാണോ പെണ്ണാണോ എന്നുള്ളത് ചോദിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത്. അതിന്റെ ഷറഹ് മറ്റൊരു വിഷയമാണ്. ആ ഹദീസ് ഏതായാലും ഞാൻ പറഞ്ഞുതരാം. കസീർ ഇബ്നു ഹുബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഖാല, അദ്ദേഹം പറയണം, കാനത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു തആല അൻഹാ ആയിരുന്നു, ഇദാ വുലിദ ഫീഹി മൗലൂദുൻ, അവരുടെ കൂട്ടത്തിൽ, യഅനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫീ അഹ്ലിഹാ, അവരുടെ കുടുംബത്തില്, അവരുടെ ആളുകൾക്കിടയില് ഒരു കുട്ടി ജനിച്ചാൽ, ഒരു സന്താനമുണ്ടായാൽ, ലാ തസ്അലു, അവര് ചോദിക്കാറുണ്ടായിരുന്നില്ല, ഗുലാമൻ ഫലാ ജാരിയ, ആണാണോ പെണ്ണാണോ, നമ്മളെന്താ ആദ്യം കുട്ടി ജനിച്ചിരിക്കുന്നട്ടോ പ്രസവിച്ചിരിക്കുന്നട്ടോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ, പെൺകുട്ടിയാണെന്ന് പറഞ്ഞാല് മുഖം കറുത്തുപോയി. അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ അത് പിന്നെ തെറ്റല്ല. അത് ഏത് രൂപത്തിലാ, പക്ഷെ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാല് ചിലരുടെ മുഖം കറുത്തു പോകും. കാരണം രണ്ടും മൂന്നും പെൺകുട്ടികളെ പ്രസവിച്ചിട്ട് കിടക്കായിരിക്കും നാലാമത്തതും. അപ്പോ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാല് മുഖം കെട്ട് കറുത്തു പോവുകയാണ്. ആയിഷ റളിയല്ലാഹു തആലാ ഈ ഹദീസിൽ വന്നതെന്താ, ലാ തസ്അലു, അവര് ചോദിക്കാറുണ്ടായിരുന്നില്ല, ഗുലാമൻ വലാ ജാരിയതൻ, ആ ജനിച്ചത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നില്ല. തഖൂലു, അവർ ചോദിക്കാറുണ്ടായിരുന്നത് ഖുലിഖ സവിയ, നല്ല രൂപത്തിനാണോ, വല്ല കോർങ്ങേടുണ്ടോ, വല്ല കേടുണ്ടോ, വല്ല അംഗവൈകല്യവും കുട്ടിക്കുണ്ടോ എന്ന് അവർ ചോദിച്ചിരുന്നു. ഖുലിഖ സവിയ, നേരായിട്ട് തന്നെയാണോ, ആ കുട്ടിന്റെ രൂപത്തിൽ തന്നെയാണോ ആ കുട്ടി ജനിച്ചിട്ടുള്ളത് എന്ന് അവർ ചോദിക്കും. ഫൈദാ ഖൈൽ അനഅം, അതെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, കുട്ടി വേറെ തകരാറുകളൊന്നുമില്ല എന്നവരോട് പറയപ്പെട്ട കാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത്ര നല്ല മാതൃക, ഇത്ര നല്ല വിഷയം, ഇത്ര നല്ല രീതി, ഇത്ര നല്ല സുന്ന, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുട്ടിക്ക് വല്ല കേടുണ്ടോ, ആരെങ്കിലും ചോദിക്കാറുണ്ടോ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നുള്ളത് ചോദിക്കാന്നല്ലാതെ കുട്ടിക്ക് വല്ല കേടുണ്ടോ, കുട്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ ഇല്ല എന്ന് പറയപ്പെട്ടാൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ബുഖാരി സ്വഹീഹിലല്ല, അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി ഇത് ഹസനാക്കിയിട്ടുണ്ട് ഈ സംഭവം. അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കുകയാണ് വേണ്ടത്, അൽഹംദുലില്ല പറയാണ് വേണ്ടത്. ഇതാണ് ഒന്നാമതായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനൊരു കുട്ടിയെ കിട്ടിയ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അൽഹംദുലില്ല, സുജൂദിന്റെ ശുക്ർ ചെയ്തോ, ഒരു തകരാറുമില്ല. കാരണം വല്ലാത്തൊരു നിയമത്താണ്. ഇനി അങ്ങനെ കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചതിന്റെ സന്തോഷത്തിന്റെ പേരിൽ നമുക്ക് വല്ലതും ആളുകൾക്ക് കൊടുക്കാൻ പറ്റുമോ? ആ കുട്ടി ജനിച്ചു നമ്മളൊക്കെ സാധാരണ ചെയ്യാറുണ്ട്, ആ സന്തോഷത്തിൽ ചിലപ്പോൾ ലഡു വിതരണം ചെയ്യും, അതല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള സീരീസുകൾ, ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ സാധാരണ നമ്മൾ കൊടുക്കാറുണ്ട്. അത് ശരിയാണോ? അതിന് വിരോധമൊന്നുമില്ല. അതുകൂടി ഇതിൽ മനസ്സിലാക്കിയിട്ട് പോകണമല്ലോ. ചില ആൾക്കാർ പറയുന്നത് ഹറാമാണിട്ട് അത് പാടില്ല എന്ന് പറയാം. അതിന് വിരോധമൊന്നുമില്ല. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ സീരീസ് വിതരണം ചെയ്യുക, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് തകരാറൊന്നുമില്ല, അത് ഹറാമൊന്നുമില്ല. അത് ഏത് വിഷയത്തിലാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത് പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മിൻബാബിൽ ആദാത്ത്, ആദാത്തുകളുടെ കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു വകുപ്പുണ്ട്, ആദാത്തുകളുടെ ഒരു വകുപ്പ്. ആദാത്ത് എന്ന് പറഞ്ഞാൽ ആചാരം, സമ്പ്രദായം, ആ നാട്ടിലെ ആചാരങ്ങൾ, ആ നാട്ടിലെ സിസ്റ്റം, ആ നാട്ടിലെ സമ്പ്രദായം, ആ നാട്ടിലെ സാധാരണ ആളുകളുടെ രീതി ചെയ്തു പോരുന്നത്. ആ വകുപ്പിലാണ് ഇതിനെ പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അത് ഹറാമാണ് വിദഗ്ധാണെന്ന് പറയുന്നത് ന്യായമൊന്നുമില്ല, അത് മുബാഹാണ്. ആദാത്തുകളുടെ അസൽ എന്താണ്? അത് അൽ മുബാഹ്. അതിന്റെ അസൽ അത് ജായിസാണ്, അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. അതിൽ തകരാറൊന്നുമില്ല. ആദാത്തുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താ, അടുത്തടുത്തുള്ള കാര്യങ്ങൾ. ഇത് ഈ ഒരു വിഷയം എന്നുള്ളത് മാത്രമല്ല, ഇപ്പൊ ഒരു കുട്ടി പരീക്ഷയിൽ ജയിച്ചു, അതിന്റെ സന്തോഷത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യും, അതല്ലെങ്കിൽ കുറെ നാളുകൾ, കുറെ ദിവസങ്ങൾ, കാലങ്ങളോളമായിട്ട് കാണാത്ത ഒരാൾ തിരിച്ചു വന്നു, അയാളെ നമ്മൾ കണ്ടുമുട്ടി, ആ ഒരു സന്തോഷം, ആ ഒരു സന്തോഷത്തിന് വേണ്ടി, അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇങ്ങനെ ഫർഹകളും സുറൂറുകളും, സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ, അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ ഫിത്രത്തിൽപ്പെട്ടതാണ്. അത് മുസ്ലിങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരും അത് ചെയ്യുന്നുണ്ട്. അത് അവന്റെ ഫിത്രത്തിൽപ്പെടുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് അത് ആദാത്തിൽ പെടുത്തിയിട്ടുള്ളത്. ആ ആദാത്ത് ചിലപ്പോൾ ഹറാമാവും. അതുകൊണ്ട് ഈ അടിസ്ഥാനത്തിൽ അതിന്റെ ബേസിക് അസലാണ്, അസൽ എന്താണ്, മുബാഹാണ്. അതിന്റെ അസൽ അടിസ്ഥാനം പിന്നെ ആദാത്തുകൾ എന്നുള്ളത് ജായിദാണ്, മുബാഹാണ്. എന്നാൽ ചില സന്ദർഭത്തിൽ അത് നിഷിദ്ധായിത്തീരും. എല്ലാ സന്ദർഭങ്ങളിലും ആ നാട്ടിലുള്ള ആചാരം എന്നുള്ള ആൾക്കാരെ ന്യായീകരിക്കാനും പറ്റില്ല. അങ്ങനെ കുറെ സംഗതികൾ നമ്മുടെ നാട്ടിലുണ്ടേനും, അതൊക്കെ ആചാരമാണ്, ആദത്തിൽപ്പെട്ട, മനുഷ്യന്റെ ആദത്തിൽപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അതിൽ ന്യായീകരിക്കാനും പറ്റില്ല. അത് വേറെ സംഗതികൾ ഉണ്ടേനും. ഇൻഷാല്ലാ നമ്മൾ ഈ വിഷയത്തിൽ ബന്ധപ്പെടുന്ന ഒന്നല്ല. പക്ഷെ ഇതിനെ സംബന്ധിച്ച് വന്നിട്ടില്ല. അതിങ്ങനെ ഒരു കുട്ടി ജനിച്ചു, നമ്മളിങ്ങനെ സ്വീകരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷമുള്ള എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, അതെന്താകുന്നില്ല, ഹറാമോ തെറ്റോ ആകുന്നില്ല. എന്താണ് അതിന്റെ തെളിവ്? തെറ്റോ ആകുന്നില്ല എന്നുള്ളത് അത് ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നാട്ടിലുള്ള ആചാരത്തൊക്കെ ന്യായീകരിക്കാനും നിൽക്കണ്ട. അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ മാത്രം ഖാസാകുക, അത്തരത്തിലുള്ള ആചാരങ്ങളാകുക, അതല്ലെങ്കിൽ അതിൽ മുഹറമാത്തുകൾ, നിഷിദ്ധമായ കാര്യങ്ങൾ കടന്നു വരിക, അങ്ങനെയൊക്കെ ആവുമ്പോൾ എന്താവും? അത് പ്രശ്നം, അത് പ്രശ്നം. എന്നാൽ ഈ വിഷയത്തിൽ ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ചില ഓഡിയോകൾ, അതിൽ കുറെ ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. കുറെ ചോദ്യങ്ങൾ പല വിഷയങ്ങളിൽ നിന്നും. അതിൽ അദ്ദേഹത്തോടുള്ള ഒരു ചോദ്യം, ഇംറാത്തുൻ തസ്അലു, ഒരു പെണ്ണ് ചോദിക്കുന്നു, ഇന്നമിൻ ആദത്തിഹിന്ന ഇദാ വുലിദലഹും വലദുൻ വബദാ ഫിൽ മശി. അവരുടെ ഒരു ആദത്തുണ്ട്, ഒരു പെണ്ണ് ചോദിക്കുകയാണ്. അവരുടെ ആദത്ത് എന്താണ്? അവർക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി അങ്ങനെ നടക്കാൻ തുടങ്ങിയാൽ, കുട്ടികൾ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അങ്ങനെ അങ്ങനെ വീണിട്ടും ചാടിയിട്ടും അങ്ങനെ ആ കുട്ടി ഇങ്ങനെ ആ പിച്ച വെക്കാൻ തുടങ്ങുമ്പോൾ, ഫൈനഹു യുഖാമു ബിഹാദിഹിൽ മുനാസബത്തി ഇഹ്തിഫാലുൻ യുദാ ഇലൈഹിൽ ജിറാൻ. അതിന്റെ ഭാഗമായിട്ട് ചില പരിപാടികൾ അവർ സംഘടിപ്പിക്കാറുണ്ട്. അതാണ് നാട്ടിലുള്ള ഒരു ആചാരമാണ്. എന്നിട്ട് സംഘടിപ്പിക്കുന്ന മാത്രമല്ല, യുദാ ഇലൈഹിൽ ജിറാൻ, ജാറുൻ ജിറാനുൻ, അയലോക്കാരൊക്കെ, അയൽവാസികളൊക്കെ അവർ ആ പരിപാടിക്ക് ക്ഷണിക്കും. വയോത്തവർ മുനാസബത്തിന് വയറാദിയ, എന്നിട്ട് പതിവില്ലാത്ത രൂപത്തിലുള്ള ചില പരിപാടികളൊക്കെ അവിടെ നടക്കും. ഫി ഹാദിഹിൽ ഇഹ്തിഫാൽ തഖൂമു ഉമ്മുൽ മൗലൂദി ബിനസിരിൽ ഹൽവ അലാ റഅ്സിഹി. എന്ത് ചെയ്യും ഉമ്മ? എന്ത് ചെയ്യും? കുട്ടിയുടെ ഉമ്മ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ ഹൽവകൾ, സീഡ്സൊക്കെ ഇങ്ങനെ പാറിക്കും, പിന്നെ അതിങ്ങനെ വിതറും. തഫാഉലുൻ വ ഇൽഹാറു ലിൽ ഫർഹി വ സുറൂർ, ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി. ഫമാ ഹുക്കുമു ഹാദിൽ ഇഹ്തിഫാലി, ഈ ഇഹ്തിഫാലെ, ഇങ്ങനെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഹുക്കും എന്താണ്? വഹൽ മിസ്ല ഹാദൽ ഇഹ്തിഫാലിൻ യജാഹിൽ ഔലാദി ഫിൽ മദ്രസ, ഇതേപോലെ തന്നെ കുട്ടികൾ മദ്രസയിൽ പാസ്സായാൽ അവർ വിജയിച്ചാൽ ഇതേപോലെയുള്ള പരിപാടികളൊക്കെ ചിലപ്പോൾ സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ മധുരം കുട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെ വിതറുക, അങ്ങനെയുള്ള അത് ഇരുപത്തിലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. എന്താണ് ഇതിന്റെ വിധി? ഇതാണ് ചോദ്യം. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇതാണ്. അതിൽ അസ്ലി നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെല്ലാം ചോദിക്കേണ്ട കാര്യമല്ല. പിന്നെ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏതെങ്കിലും ടീമിന്റേത്, മതവിഭാഗത്തിന്റേത്, ജനവിഭാഗത്തിന്റേത് ഖാസ് ആകുമ്പോൾ, അതല്ലെങ്കിൽ അതിൽ നിഷിദ്ധമായ ചില കാര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ ആദത്തുകളുണ്ടാവും, ആറാമാവും. അത് വിശദീകരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാവും. അപ്പൊ ഇതെല്ലാത്തും കാമായിട്ട് വലിച്ചു നീട്ടിക്കൊണ്ടാകാൻ പറ്റിയ സംഗതിയല്ല എന്നർത്ഥം. അത് പണ്ഡിതന്മാർ എന്താ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോക്കണം. അതിന് ഷെയ്ഖ് ഇബ്നു ഉസൈമി കൊടുത്ത മറുപടി കേട്ടോ. അമ്മൽ ഫർഹു ഫിൽ മുനാസബാത്തി, ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളത്, എങ്ങനെയുള്ള മുനാസബാത്തുകൾ അല്ല തീ തസുറു, ഇങ്ങനെ മനുഷ്യന് സന്തോഷമുണ്ടാക്കുന്ന ഇങ്ങനെ കാര്യമുണ്ടാകുമ്പോൾ അതിൽ പരിപാടികൾ, മുനാസബാത്തുകൾ, പ്രോഗ്രാമുകൾ, ഇഹ്തിഫാലുകൾ, അതിൽ സന്തോഷിക്കുക എന്നുള്ളത് ഫലാബിഹി, അതിനെന്തില്ല, അതിന് തെറ്റില്ല. വഹുവയഫലുമായും ഷർത്തി, അതൊരാൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒരു ഷർത്തുണ്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്ലായത്തുള്ളമൻ മുഹറമൻ അവയത്തിക്കാതൻ. അതെന്താകരുത്? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മുഹറമൻ അതിലുണ്ടായത്, നിഷിദ്ധമായ സംഗതികൾ ഉണ്ടായത്, അവയത്തിക്കാതൻ, അതല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ ആകരുത്. അവിടെ വിഷയം മാറും. ഏത്തിക്കാതിയായിട്ട് ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ മുഹറമാത്തുകൾ ഉൾക്കൊള്ളുന്നതോ ആകരുത്. പറഞ്ഞതെന്ത്? ഇതൊക്കെ ഫിത്രത്ത്, മനുഷ്യന്റെ വാസനയാണ്. അതെന്ത്? ഓരോ നാട്ടിലും ചില അങ്ങനെയുള്ള ചില ആചാരങ്ങളുണ്ടാവും. മനുഷ്യന്മാർ പൊതുവെ ഫിത്രിയായിട്ട്, നൈസർഗികമായിട്ട്, സമ്പ്രദായികമായിട്ട് അവർ ചെയ്തു പോരുന്ന നടപടിക്രമങ്ങളാണത്. ഇദ്ദേഹത്തിന്റെ വാചകം ശ്രദ്ധിച്ചോ, ലിയന്നഹാദിഹിമിനൽ ഉമൂരി തബിഇയ്യ അല്ല തിതദോ ഇലൈഹൽ ഫിത്റ. മനുഷ്യന്റെ പ്രകൃതി തേടുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ. കുല്ലു ഇൻസാനിൻ യഫ്റഹു ഫിൽ മുനാസബാത്തി യഹ്സുലു മിസ്ല ഹാദാ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംഗതികൾ ലഭിക്കുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യന്മാരും സന്തോഷിക്കാറുണ്ട്, സന്തോഷിക്കുന്നു. വല അറാ ഫി ഹാദാ ബഅസൻ, അതുകൊണ്ട് ഇതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. അതാ രൂപത്തിൽ സന്തോഷിക്കുന്നതിന് തകരാറൊന്നും ഇല്ലാന്നർത്ഥം. ഇനി വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചാലാ ഒരു സംഭവം, ഒരു കാര്യം കൂടി. ലജ്നത്ത് ദായിമയോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ, ആ ഹോസ്പിറ്റലില് മുസ്ലിങ്ങളല്ലാത്ത ആളുകളുണ്ട്. യൂജദുഫിൽ മുസ്തഫ മുതാഖിദൂന ഗൈറ മുസ്ലിമീന മിൻ അഹ്ലിൽ കിതാബി വഗൈറഹും. അഹ്ലിൽ കിതാബ് കാൽപ്പെട്ട മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്. അവരെന്ത് ചെയ്യാറുണ്ട്? വയത്തിലി വാലി മൗലൂദുൻ ഹൽവ, ഇവർക്ക് കുട്ടികളുണ്ടാവും, ഹൽവ സീരീസ് വിതരണം ചെയ്യും. വാൻവായി ലുഖറ, അതേപോലെ തന്നെ മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അവർ വിതരണം ചെയ്യും. ബിഹാദിഹിൽ മുനാസബത്തി, ഇത്തരം സന്ദർഭങ്ങളിൽ ആര്? ഈ അമുസ്ലിങ്ങൾ. അവര് മക്കളുണ്ടാകുമ്പോൾ അങ്ങനെയുള്ള സീരീസുകളൊക്കെ ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. എങ്ങനെ? കുട്ടികളുണ്ടാവും, അവർക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ. അപ്പൊ ചോദ്യതാണ്, രണ്ട് ചോദ്യങ്ങൾ. അതുകൊണ്ട് ചോദ്യം, മാ ഹുക്കും അക്കലു ഹാദിഹിൽ ഹൽവ, ഈ സീരീസ് തിന്നുന്നതിന്റെ ഹുക്കും എന്താണ്? വായി ഹല്ലത്തി യഖൂമുന ബി തൗസീഹാലിൽ മുസ്ലിമീന വായിരിയും, അവർ മുസ്ലിങ്ങൾക്ക് ഇത് വിതരണം ചെയ്യുന്നുണ്ട്, അല്ലാത്തവർക്കൊക്കെ വിതരണം ചെയ്യുന്ന ഈ സീരീസിയും അതിൽ തിന്നതിന്റെ ഹുക്കും എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് അമുസ്ലിങ്ങളെ വിതരണം ചെയ്യുന്ന സീരീസ്, അത് നമ്മൾ തിന്നതിന്റെ ഹുക്കും എന്താണ്? ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാനിയൻ, മാ ഹുക്കും മനസ്സു താരിക്കമിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ പെട്ടവരും അത് ചെയ്യുന്നുണ്ട്. അല്ലദീന യഗ്തി ലഹും ഔലാദുൻ വയഖൂമൂന അയ്ലൻ ബിതൗസീഇൽ ഹൽവ, അവർക്ക് ഇങ്ങനെ മക്കളുണ്ടാകുമ്പോൾ അവരിങ്ങനെ സീരീസ് വിതരണം ചെയ്യുന്നുണ്ട്. അലൽ മക്കാതിബി, മക്തബ് മക്കാതിബി ഓഫീസുകളിൽ. വല്ലത്തി യുജദു ബിഹാ മുസ്ലിമൂന വഗൈരിഹിം, ഇങ്ങനെ മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവർ കൊടുക്കും. മുസ്ലിങ്ങളും വേറൊക്കെ അവിടെ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യല്ലോ? മുസ്ലിങ്ങൾ ഇങ്ങനെ സീരീസ് ഉണ്ടാകുമ്പോൾ അത് അവർ വിതരണം ചെയ്യും, മറ്റുള്ളവർക്ക് കൊടുക്കും. ഇത് പാടുണ്ടോ? മുസ്ലിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ആ മുസ്ലിങ്ങൾ തരുന്നത് വാങ്ങാനും പറ്റുമോ? അവരിങ്ങനെ ചെയ്യാറുണ്ട്. രണ്ട് ചോദ്യങ്ങൾ. അതിന് ലജ്ന കൊടുക്കുന്ന മറുപടി കേട്ടോ. ഹവ്വലൻ യജൂസു അക്ലു ആദിഹിൽ ഹൽവ മിമ്മ യുഖദ്ദിമുഹു ഗൈറുൽ മുസ്ലിമീന ലിൽ മുസ്ലിമീന ഫിൽ മുനാസബാത്തിൽ ആദിയ ലാ അദ്ദീനിയ. മനസ്സിലായല്ലോ? ഒന്നുകൂടി അപ്പൊ നമുക്ക് കേട്ടോ. യജൂസു അനുവദനീയമാണ്, അക്ലു ഹാദിഹിൽ ഹൽവ, ഈ സീരീസുകൾ ഭക്ഷിക്കുക എന്നുള്ളത്, മിമ്മ യുഖദ്ദിമുഹു ഗൈറുൽ മുസ്ലിമീന ലിൽ മുസ്ലിമീന, മുസ്ലിങ്ങളല്ലാത്തവരും മുസ്ലിങ്ങൾക്ക് നൽകുന്ന, ഫിൽ മുനാസബാത്തിൽ ആദിയ ലാ അദ്ദീനിയ, ആദിയായിട്ടുള്ള, അതൊരു ആദത്താണ്, അങ്ങനെ കുട്ടി ജനിച്ചാൽ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളത്. ലാ അദ്ദീനിയ, അവരുടെ ദീനുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ലോ, അത് പ്രത്യേകം എടുത്തു പറഞ്ഞു. അതാണെങ്കിൽ അത് തിന്നൽ ജായിസാണ്. ലാ അദ്ദീനിയ ക വിലാദത്തി തിഫിലിൻ വ നഹ്വി ദാലിക, ഒരു കുട്ടി ജനിച്ചാൽ അത് ദീനിയല്ല, അപ്പൊ അത് ജായിസാണ്. വ നഹ്വി ദാലിക ഹദിയത്തിൽ കാഫിരി, ഇത് ഏത് ബാബിലാ പെടുക? കാഫിറിന്റെ ഹദിയ സ്വീകരിക്കാൻ പറ്റുമല്ലേ, ആ ബാബിലാണ് ഇത് പെടുക. ഏത്? കാഫിറിന്റെ ഹദിയ സ്വീകരിക്കാം, അതിലാണിത് പെടുക, ആ ബാബിലാണിത് വരുന്നത്. വഖദ സബതാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖബില ഹദായൽ മുശ്രിക്കീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ ഹദിയ സ്വീകരിച്ചതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, ആ ബാബിലാണിത് പെടുക. അപ്പൊ അവരുടെ ദീനിയായിട്ടുള്ള ഇതല്ല, ആ കുട്ടി ജനിച്ച മനുഷ്യന്മാരൊക്കെ ചെയ്യുന്ന സംഗതിയാണ്, അതിലാണിത് പെടുക. ലാ ദീനിയ, ദീനിയായിട്ട് അവരുടെ മതമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല, അതിന്റെ ഭാഗമല്ല. അപ്പൊ അത് തിന്നൽ ജായിസാണ്. ഒന്നാമത്തെ ചോദ്യത്തിലുള്ള ആൻസർ. രണ്ട്, രണ്ടാമത്തെ ചോദ്യം മുസ്ലിങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ലോ. രണ്ടാമത്തെ ഉത്തരം, തൗസിയുൽ ഹൽവ ബി മുനാസബത്തി വിലാദത്തി മൗലിദിൻ, ഒരു കുട്ടി ജനിച്ചതിന്റെ ഭാഗമായിക്കൊണ്ട് ഹൽവ വിതരണം ചെയ്യുക എന്നുള്ളത്, ഹുവമിനൽ ആദാതി, അത് ആദാ അവന്റെ ആദാത്തുകളിൽപ്പെട്ടതാണ്. വൽ അസ്ലു ഫീഹ അൽ ഇബാഹ, അതിൽ അസ്ലു എന്താണ്? മുബാഹാണ്, ജായിദാണ്, ഇത് ജായിദാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഫൈദാ ഫഅലഹൽ ഇൻസാനു മിൻ ബാബിൽ ആദതി ലഅല അന്നഹ സുന്ന വ ഇബാദ, ഒരു ആദത്തായിട്ട് ഒരു മനുഷ്യൻ അത് ചെയ്യുകയാണെങ്കിൽ സുന്നത്താകാൻ പാടില്ല, ഇബാദത്താകാൻ പാടില്ല. പുണ്യം കിട്ടുന്നു കരുതിയിട്ടല്ലേ ചെയ്യണേ, കൂലി കിട്ടുന്നു കരുതിയിട്ടല്ലേ ചെയ്യണേ, അതായത് സന്തോഷം പ്രകടിപ്പിക്കുക, അതൊരു ആദത്ത് മനുഷ്യന്മാർ ചെയ്യുന്ന ഒരു സംഗതി. ആ ഒരു ലാ ദീനി എന്താണ്, ലാ വല അല അന്നഹ സുന്നതൻ വ ഇബാദതൻ ഫല ബഇസ ബിദാലിക, അതിലെന്തില്ല, തെറ്റില്ല. അതൊരു ഇബാദത്തായിട്ടോ അതൊരു സുന്നത്തായിട്ടോ അല്ല എങ്കിൽ ഫല ബഇസ ബിദാലിക, അതിലെന്തില്ല, കുഴപ്പമില്ല, ചെയ്യാവുന്നതാണ്. ലജ്നയുടെ പത്ത് വേണ്ടതിന്റെ റയീസ് ഇബ്നു ബാസ് ആണ്, ബക്ര അബൂ സയ്ദ് ഉണ്ട്, അതേപോലെ തന്നെ ആല ഷെയ്ഖ് ഉണ്ട്. അവർ കൊടുത്തിട്ടുള്ള ഫത്വ നമ്പർ 18537. അപ്പൊ ഈ ഫത്വയിൽ നിന്ന് അത് ജായിസാണെന്നുള്ളത് കിട്ടി. നമ്മൾ വിഷയം പഠിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒറ്റ ക്ലാസ് കൊണ്ട് നമുക്കത് വേണമെങ്കിൽ തീർക്കുക, അതുകൊണ്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ചില സംശയങ്ങളുള്ളതാണ്, അത് ചെയ്യുന്നത് ശരിയാണ്. അപ്പൊ ഇത് ഈ വിഷയത്തിൽ വേറെയും ഫത്വകൾ കാണാം, അതൊക്കെ പാടെ ഉദ്ധരിക്കേണ്ട കാര്യമില്ല. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു അസർ കൂടി നമുക്ക് നോക്കാം, അതുകൂടി നല്ലതാണല്ലോ. ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു അസർ, ഇതേ രൂപത്തിലുള്ള വേറെയും ചോദ്യങ്ങൾ കാണാം, അതിനുള്ള ഉത്തരങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു അസർ, ആ അസർ നമ്മുടെ വേറെ ഈ ബാബിൽ വരുന്നതാണ്. ആ അസർ ഏതാറിയോ, പിന്നെ മുആവിയത്ത് ബിനു ഖുറാഹ റഹ്മത്തുള്ളാഹി അലൈഹി, അതായത് ഖാളി ഇയാസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹം പറയുന്ന ഒരു സംഭവം, അദ്ദേഹം പറയുന്നു, ലമ്മാ വുലിദലി ഇയാസ്, എനിക്ക് ഇയാസ് ജനിച്ചു, എനിക്ക് ഇയാസ് ജനിച്ച സന്ദർഭത്തിൽ, ദഅവതു നഫറൻ മിൻ അസ്ഹാബി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട ഒരു വിഭാഗം കുറച്ചാൾക്കാരെ ഞാൻ ക്ഷണിച്ചു, എനിക്ക് ഇയാസ് ജനിച്ചപ്പോ ആണോ, അങ്ങനെ ക്ഷണിച്ചു. ഫഅത്അംതുഹും, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. ഞാൻ അവർക്ക് എന്ത് കൊടുത്തു? ഫഅത്അംതുഹും, ഞാൻ അവർക്ക് ഭക്ഷണം നൽകി. ഇയാസ് ജനിച്ചപ്പോ ഞാൻ അവരെ ക്ഷണിച്ചു, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഫദഉ, അങ്ങനെ അവര് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇയാസിന് വേണ്ടിയിട്ട് ദുആ ചെയ്തു, കുട്ടിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. ഫഖുൽതു, അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നക്കും കത് ദഅവതും സബാറക്കല്ലാഹു ലക്കും, നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, ആ ദുആ ചെയ്തതിന് അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, ബാറക്കല്ലാഹു ലക്കും. ഒരു മനുഷ്യൻ നമുക്കൊരു ഉപകാരം ചെയ്തെന്നാലും ബാറക്കല്ലാഹു, അല്ലാഹുമ്മ ബാരിക്ക ഫീ, ജസാകല്ലാഹു ഖൈറ, നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ആര്? പിന്നെ മുആവിയത്ത് ബിനു ഖുറ, മുആവിയ സഹാബിയല്ല, മുആവിയത്ത് ബിനു ഖുറ താബി, താബികളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തു, അതുകൊണ്ട് ബാറക്കല്ലാഹു ലക്കും ഫീമാ ദഅവതും, നിങ്ങൾ ആ ദുആ ചെയ്തതിന് അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാനും ദുആ ചെയ്യുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ദുആ ചെയ്യണം. നിങ്ങൾ അല്ല, നിങ്ങൾ ആമീൻ പറയണം, ഞാനും ഇയാസിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാണ്, നിങ്ങൾ ആമീൻ പറയണം. അങ്ങനെ അദ്ദേഹത്തെ നമ്മളെ ദുആന്റെ വിഷയത്തിൽ ഇത് വരുന്നുണ്ട്. ഇവിടെ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടത്, ഞാന് സഹാബികളിൽപ്പെട്ട കുറച്ചാളുകളെ ക്ഷണിച്ചു, കുറച്ചുപേരെ ക്ഷണിച്ചു, ഞാൻ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അവര് കുട്ടിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു, ഞാൻ അവർക്ക് ബാർക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞു. ഇത് ബുഖാരി അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചതാണ്. ഷെയ്ഖ് അൽബാനി ഇതിന്റെ സനദ് സഹിയാക്കിയിട്ടുണ്ട്. അദബുൽ മുഫ്രദിൽ വന്നിട്ടുള്ള സംഭവമാണത്. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ഹറാമോ വിധത്വം ആവുന്നില്ല. എന്നാൽ ഇത് ഡേറ്റ് ഓഫ് ബർത്ത് ആയാലും സംഗതി മാറി. നമ്മുടെ നാട്ടിൽ ഇന്നലെ മുസ്ലിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വായിച്ച ഫത്വയിലും വേറെ ചില ഫത്വകളിലും അതെന്ത് പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ കൊല്ലം വരുമ്പോൾ എന്ത് ചെയ്യുക, കുട്ടീന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുക, അത് നമ്മുടെ വിഷയത്തിൽ വേറെ വരുന്നുണ്ട്. അത് പറ്റൂല, അത് വിദേശത്താണെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വേറെയുള്ള മതത്തിൽ നിന്ന് വേറെയുള്ള ആചാരങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഇതിലേക്ക് കടന്നു വരാണെന്ന് മുസ്ലിങ്ങൾ, ഏത് നമ്മളീ നാട്ടിൽ മുജാഹിദ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തരത്തിലുള്ള വിഷയം വരുമ്പോൾ ഇവരുടെയൊക്കെ ആദർശം ചോർന്നു പോവുകയാണ്. അത് ഒലിച്ചു പോവുകയുടെ ആദർശം. അവർക്ക് പറ്റുന്നിടത്ത് എടുക്കും, അവർക്ക് പറ്റാത്തടുത്ത് അവർ വലിച്ചെറിയെന്ന് പറഞ്ഞ കോലത്തില് അവരുടെ സ്വഭാവത്തേക്കാണ് ആൾക്കാര് പോണത്. എന്നിട്ട് കുട്ടീന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആഘോഷിക്കുക, അതിന് വലിയ ആഘോഷം പരിപാടികൾ, കേക്ക് മുറിക്കല്, മധുര പലഹാരങ്ങൾ വിതരണം ചെയ്ത്. അതാ ഞാൻ പറഞ്ഞത്, എന്ത് ആകത്താണെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിന് ന്യായീകരിച്ചാ നിക്കണ്ട. എന്നിട്ട് അതിന് ന്യായീകരണം എന്ത്, അത് ദീനീപരമായിട്ട് ചെയ്യണമെന്നല്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് വേറെ തന്നെ പണ്ഡിതന്മാരത് അറാമാക്കിയിട്ടുണ്ട്, അത് വിദ്യാർത്ഥാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ആ വിഷയം വരുമ്പോ നമ്മളവിടെ സംസാരിക്കും. അപ്പോ ഇന്നത്തെ ഇത് നമ്മളവിടെ അവസാനിക്കണം. ഒക്കെപ്പാടെ നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞു പോകുന്നില്ല, ഇനി കുറെ കാര്യങ്ങൾ നമ്മൾ പറയും ഇൻഷാല്ല. ഇനി നമുക്ക് സാധാരണ കുട്ടി ജനിച്ചാലൊരു ദുആ ചൊല്ലാറുണ്ട്, ഏത് ബാറക്കല്ലാഹുലക്ക, നേരത്തെ പിന്നെ ദില ദുആ ഉദ്ധരിച്ചിട്ടുണ്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. ആ ദുആന്റെ സ്ഥിതി എന്താണ്, ഫിൽ മൗഫു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ദുആ ഉണ്ടല്ലോ, ആ ദുആ എന്താണ്, അത് ചെല്ലല് സുന്നത്താണോ, കുട്ടി ജനിച്ചു ആ കുട്ടിക്ക് വേണ്ടി ആ ദുആ ചെല്ലല് സുന്നത്താണോ, അങ്ങനെ പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, അതേപോലെ തന്നെ കുട്ടിക്ക് മധുരം കൊടുക്കുക എന്താണ് അതിന്റെ അവസ്ഥ, അത് വിദഗ്ധാണോ സുന്നത്താണോ. ഇനി അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോകാനുള്ളത് അതാണ്. എന്താണെങ്കിലും വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ഇന്ന് നമ്മൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മക്കളെ കിട്ടുക എന്നുള്ളത്. അതിന് അള്ളാഹുവിന് ശുക്ർ കാണിക്കണം. ആ ശുക്ർ ഏത് രൂപത്തിലാണോ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ആ രൂപത്തിൽ കാണിക്കുക. രണ്ട്, നമ്മൾ പറഞ്ഞത് അങ്ങനെ ഒരു കുട്ടി ജനിച്ച സന്തോഷത്തിൽ നമ്മൾ എന്തെങ്കിലും സ്വീറ്റ്സോ എന്തെങ്കിലും കൊടുക്കുന്നതിന് വിതരണം ചെയ്യുന്നതിന് അത് തടസ്സമൊന്നുമില്ല, അത് മുബാഹാണ്. വേറുള്ള ഹറാമുകളോ കാര്യങ്ങളോ ഒന്നും അതിലുണ്ടാകരുത്, അത് നമുക്ക് അനുവദനീയമാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. വിഷയങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് അമലാക്കുവാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു മഅ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പിന്നെ എന്റെ കുടുംബത്തിൽപ്പെട്ട പങ്ങളുടെ, അതായത് പങ്ങളുടെ അമ്മോശൻ, അതായത് അളിയന്റെ വാപ്പ മരണപ്പെട്ടു. നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, ഗുഡ്സിൽ ഡ്രൈവറായിരുന്നു. അങ്ങനെ മകളെ കെട്ടിച്ചൊരു സ്ഥലമുണ്ട് എടവണ്ണെന്ന്, ഇടക്കരക്ക് പോകണം. അപ്പൊ ഇടക്കരക്ക് പോകാൻ വേണ്ടി ഗുഡ്സ് നിർത്തി, അതുവരെ പണിയൊക്കെ കഴിഞ്ഞു, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗുഡ്സ് നിർത്തി നിസ്കരിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറി ഒതുണ്ടാക്കി, ഒതുണ്ടാക്കി ഒന്നും നിസ്കരിക്കാൻ പറ്റിയില്ല. അതിന്റെ ഇടക്ക് കിച്ചണില് കഴിഞ്ഞു വീണു മരിച്ചു. അപ്പോ അതൊക്കെ വല്ലാത്ത ഇതാണ് നമുക്ക് നൽകുന്നത്. അപ്പോ ചില വാർത്തകൾ കേട്ടാ വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഒതെടുത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല. ആ ബാത്റൂമിൽ വരുന്ന വഴിക്ക് കിച്ചണിലാണ്ട് മരിച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയൊക്കെ ഉള്ളു കാര്യം എന്നുള്ളത് നമ്മള് ആലോചിക്കേണ്ടതാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഗ്യാരണ്ടി നമ്മൾ ആർക്കും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ആ ബോധം നമ്മളെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. രോഗമാണെന്നൊന്നുമില്ല, അതെത്ര പെട്ടെന്ന് നടക്കണ സംഗതിയാണ്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കബറടം വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മെയും എല്ലാവരെയും അള്ളാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബ് ഇലൈക. അസ്സലാമു അലൈക്കും.